2022 ജനുവരി 1 ശനിയാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ പ്രത്യേക പതിപ്പിൽ നിന്ന് എന്റെ കേരളം എന്റെ സ്വപ്നം. തിയേറ്ററുകളിൽ സിനിമ വരും, സത്യൻ അന്തിക്കാട് എഴുതുന്നു. കോവിഡിൽ ധർമ്മസങ്കടത്തിലാണ് സിനിമാ മേഖല, പക്ഷേ കരകയറുമെന്നത് ഉറപ്പാണ്. സിനിമ അത്യന്തികമായി തിയേറ്റർ കലയാണ്. തിയേറ്ററിൽ സിനിമ കാണുന്നത് ഉല്ലാസവും ആഘോഷവുമാണ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ഉല്ലാസത്തിന്റെ ഭാഗമാണ്. കോവിഡ് ഭീതി മാറിയാൽ പൂർവാധികം ശക്തിയായി സിനിമ തിയേറ്ററിൽ വളരും. ഫോണിലും മറ്റു സിനിമ കണ്ട് എല്ലാവർക്കും മടുത്തു. കുറച്ചെങ്കിലും ആസ്വാദ്യമാണെങ്കിൽ തിയേറ്ററിൽ ഓടും. പല പുതിയ സിനിമകളും അതാണ് കാണിക്കുന്നത്. താരമൂല്യങ്ങൾക്കപ്പുറം മലയാള സിനിമയെ എല്ലാവരും സ്നേഹിക്കുന്നു. പ്രേക്ഷകർ അസാമാന്യ ബുദ്ധിയും വിവേകമുള്ളവരുമാണ്. സംവിധായകരെക്കാൾ ഉയർന്ന ചിന്താഗതിയിലുള്ള പ്രേക്ഷകരുള്ളതുകൊണ്ട് സിനിമയുടെ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ല. ചലച്ചിത്ര മേഖലയിൽ കോവിഡ് കാലത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. OTT എന്ന പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടായി. OTT വന്നപ്പോൾ വലിയ ആശങ്കകളുണ്ടായിരുന്നു. തിയേറ്ററുകൾ അസ്തമിക്കുമെന്ന് സംശയിച്ചു. ടെലിവിഷൻ വന്നപ്പോഴും ഈ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ TVയിൽ കാണാൻ തുടങ്ങിയത് ഗുണകരമാവുകയാണ് ചെയ്തത്. ചാനലുകളിൽ നിന്ന് സിനിമാ മേഖലയ്ക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ OTTയും സാമ്പത്തിക സ്രോതസ്സായി മാറും. കോവിഡ് കാലത്ത് നമുക്ക് ഒരുപാട് വിഷമമുണ്ടായെങ്കിലും കുറെ തിരിച്ചറിവുമുണ്ടായി. പണത്തിന്റെ വില അറിഞ്ഞു. ഒന്നോ രണ്ടോ വർഷം വരുമാനം ഉണ്ടായില്ലെങ്കിൽ പോലും ഇനി എന്തെങ്കിലും കരുതി വയ്ക്കണമെന്ന തോന്നലുണ്ടായി. സമൂഹത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും കൂടി. രാഷ്ട്രീയത്തിന് അതീതമായി സഹജീവികളോട് സ്നേഹം കൂടി. മനുഷ്യന്റെ അഹങ്കാരത്തിന് കിട്ടിയ വലിയൊരടിയാണ് ഈ സൂക്ഷ്മ വൈറസ്. നമ്മൾ എല്ലാറ്റിനും മീതയാണെന്ന ധാരണ തൂത്തെറിയപ്പെട്ടു. പക്ഷികളും മൃഗങ്ങളും സുരക്ഷിതരാണ് മനുഷ്യരൊഴികെ. അത് കാണാനും തിരിച്ചറിയാനുമുള്ള കണ്ണുകളാണ് വേണ്ടത്. കാറൽ മാർക്സ് എന്ന പാവം ശ്രീനിവാസൻ എഴുതുന്നു. ഗ്രീസിലാണത്രേ ആദ്യം ജനാധിപത്യത്തിന്റെ ഒരു മോഡൽ ഉണ്ടായത്. അക്കാലത്തു തന്നെ ജനാധിപത്യത്തിന്റെ കുഴപ്പമെന്തെന്നും സോക്രട്ടീസ് പറഞ്ഞിരുന്നു. നല്ല കഴിവും സത്യസന്ധതയുമുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ കഴിവ് എല്ലാ വോട്ടർമാർക്കും ഉണ്ടാകണമെന്നില്ല എന്ന സോക്രട്ടീസിന്റെ അന്നത്തെ നിഗമനം ശാശ്വത സത്യമായി തുടരുകയാണ്. കുറച്ചു പണം കിട്ടിയാൽ, മദ്യം കിട്ടിയാൽ, ഒരു കിറ്റ് കിട്ടിയാൽ അവൻ ആർക്കും വോട്ട് ചെയ്യും. ഒരു തിരഞ്ഞെടുപ്പിൽ കോടികൾ ചെലവിടുന്ന സ്ഥാനാർത്ഥികളും പാർട്ടികളും ആ പണം വീണ്ടെടുക്കുന്നിടത്താണ് അഴിമതി തുടങ്ങുന്നത്. പഴയ കുത്തക മുതലാളി കശ്മലൻ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. കാറൽ മാർക്സ് പാവമാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഒരാൾ 5 തവണ MLA ആയാൽ 5 പെൻഷൻ വാങ്ങുന്ന സോഷ്യലിസം അദ്ദേഹം വിഭാവനം ചെയ്തതല്ല. ഒരു മനുഷ്യന് നിലനിൽക്കാൻ ആദ്യം വേണ്ടത് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ചുറ്റുപാടും കിടന്നുറങ്ങാൻ വീടുമാണ്. അത് കഴിഞ്ഞിട്ട് പോരെ. അതിവേഗത്തിൽ ഓടുന്ന ട്രെയിനിൽ സഞ്ചരിക്കാൻ നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനങ്ങളോട് സ്നേഹവും സത്യസന്ധതയുള്ള ഒരു ഏകാധിപതി പോലും ഇന്നത്തെ ജനാധിപത്യത്തെക്കാൾ എത്രയോ നല്ലതെന്നേ കരുതാനാകൂ. നിരാശയുടെ നിഴലില്ലാതെ ടി പത്മനാഭൻ എഴുതുന്നു. പല രംഗങ്ങളിലും ഏറെ നിമിഷങ്ങൾ സഹിച്ച വർഷമാണ് കടന്നുപോകുന്നത്. പക്ഷേ ഒരിക്കലും നിരാശയുടെ കരിനിഴൽ വീണിട്ടില്ല, വീഴുകയുമരുത്. കോവിഡിനെതിരെ നമ്മൾ ധീരമായാണ് പൊരുതിയത്. ഈ യുദ്ധത്തിൽ ഏതാണ്ട് പൂർണ്ണമായും ജയിച്ചുവെന്ന് കരുതിയ ഘട്ടത്തിലാണ് മറ്റൊരു മഹാമാരിയായി ഒമിക്രോൺ കടന്നുവരുന്നത്. ഇതിനെയും നമുക്ക് അതിജീവിക്കാനാവുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിന് പൂർണ്ണ സഹകരണവും പിന്തുണയും നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിഴവുകൾ വന്നിട്ടുണ്ടാകാം, അതിനെ പർവ്വതീകരിക്കുന്നത് ശരിയല്ല. കാലമാണ് ഏറ്റവും വലിയ ശക്തി, ആ കാലത്തെയും തോൽപ്പിക്കാനാകും. പ്രിയകവി ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ തന്നെ ഉദ്ധരിക്കാം. വെമ്പുക വിളറുക വിറകൊള്ളുക, നോക്കൂ നിൻ പുരോഭാഗത്തത ധീര തേജസ്സാം. നാളെ വിനോദസഞ്ചാര മേഖല മുന്നേറ്റമുണ്ടാക്കും. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എഴുതുന്നു. സംസ്ഥാനത്തിന്റെ പൊതുവികസന മുന്നേറ്റത്തിന് അടിസ്ഥാനമിടാൻ കഴിയുന്ന പദ്ധതികളുമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ പുതുവർഷത്തിൽ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറി വേഗതയിൽ സുതാര്യമായി ഫയൽ നീക്കം നടത്താനാകുന്ന വകുപ്പായി പൊതുമരാമത്ത് വകുപ്പ് പുതുവത്സര ദിനത്തിൽ തന്നെ മാറും. നേരത്തെ പ്രഖ്യാപിച്ച വർക്കിംഗ് കലണ്ടർ, റണ്ണിംഗ് കോൺട്രാക്ട്, പ്രോജക്ട് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ പദ്ധതികൾ ഈ വർഷം പ്രാബല്യത്തിൽ വരും. ദേശീയപാത 66 വികസനം എല്ലാ റീച്ചുകളിലും ഈ വർഷം ആരംഭിക്കാനാകും. കഴക്കൂട്ടം ഫ്ളൈഓവർ, നീലേശ്വരം, ROB, തലശ്ശേരി, മാഹി ബൈപ്പാസ് തുടങ്ങിയവ പൂർത്തിയാക്കാനും ലക്ഷ്യമിടുന്നു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലെ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിലും പ്രധാന പുരോഗതി നേടാനാകും. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലൂടെ ടൂറിസം മേഖലയും പുതുവത്സരത്തിലേക്ക് കടക്കുകയാണ്. സുരക്ഷിത കേരളം, സുരക്ഷിത ടൂറിസം എന്ന സന്ദേശമുയർത്തി ടൂറിസം മേഖല ശക്തമായി തിരിച്ചുവരവിന്റെ പാതയിലാണ്. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ, കാരവാനുകൾ കീഴടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വർഷം കൂടിയാണിത്. കേരളത്തിന്റെ രുചി വൈവിധ്യം സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കുന്ന ഫുഡ് ടൂറിസവും സുപ്രധാന കാൽവയ്പാകും. ലിറ്റററി സർക്യൂട്ട്, ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് എന്നിവയിലൂടെ വിനോദസഞ്ചാരത്തിന് വേറിട്ട വഴികൾ തുറക്കപ്പെടും. എങ്ങനെ കാണും നല്ല സ്വപ്നങ്ങൾ? ജസ്റ്റിസ് കെമാൽ പാഷ എഴുതുന്നു, എന്റെ കേരളത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷകളൊന്നുമില്ല, എല്ലാം അസ്തമിച്ചു. കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, ഗുണ്ടാവിളയാട്ടം, ഇതെല്ലാം മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുന്നു. ഭരണപരമായ കാര്യങ്ങളിലുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ജനങ്ങളെ പണയപ്പെടുത്തി കടമെടുത്ത് നടത്തുന്ന സിൽവർ ലൈൻ എന്ന കേരയിൽ മാമാങ്കം സ്വൈര്യം കെടുത്തുന്നു. വരും വർഷത്തിൽ അഴിമതിയും അക്രമങ്ങളും ഇല്ലാതാക്കണം. ആഭ്യന്തരവകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ അക്രമവും ഗുണ്ടാവിളയാട്ടവും അടിച്ചമർത്താൻ സാധിക്കും. ശരിയായ ഇന്റലിജൻസ് സംവിധാനം വേണം. അതിന് ഉദ്യോഗസ്ഥരെ കെട്ടഴിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. അനാവശ്യ രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കി അവർക്ക് മനോവീര്യം കൊടുക്കണം. അഴിമതിയിൽ മാത്രം കണ്ണുനട്ട് കോടികൾ കടമെടുത്ത് പോക്കറ്റിൽ വച്ച് എന്നും ഭരിക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പുതിയ നിരീക്ഷണങ്ങൾ ഉണ്ടാവണം. ബേസിൽ ജോസഫ് എഴുതുന്നു, എല്ലാ മേഖലകളിലും പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാവണം. സിനിമ, ശാസ്ത്രം, ആരോഗ്യം ഉൾപ്പെടെ സമസ്ത മേഖലയിലും കഴിവുള്ള യുവജനങ്ങളുടെ കർമ്മശേഷിക്ക് പ്രാധാന്യം നൽകണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ മാനുഷിക മൂല്യങ്ങളൂന്നി ഭാവിയിലേക്കുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകണം. അടുത്ത വർഷം കോവിഡ് പോലുള്ള മഹാമാരികളില്ലാതെ രക്ഷപ്പെട്ടു കെട്ടിയാൽ മതിയെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. രണ്ടു വർഷം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ആ ശ്രമം തുടരണം. സുഗമമായ കേരളം, സംവിധായകൻ ചിദംബരം എഴുതുന്നു, തീരുമാനങ്ങൾ പെട്ടെന്നെടുത്ത് എല്ലാ കാര്യങ്ങളും സുഗമമായി പോകുന്നൊരു കേരളമാണ് പുതുവർഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങൾ സുതാര്യവും സുഗമവുമാകണം. വികസന പദ്ധതികൾ പരിസ്ഥിതി സൌഹൃദം സന്തുലിതവുമാകണം. നമ്മൾ എവിടെയും കുടുങ്ങാതിരിക്കട്ടെ. അനീസ് സലീം എഴുതുന്നു, കഴിഞ്ഞ രണ്ടു വർഷവും പ്രതീക്ഷയേറ്റ കാലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അമിത പ്രതീക്ഷകളില്ല. മതങ്ങളുടെ മതിൽക്കെട്ട് തകർത്ത് എല്ലാവരും സാഹോദര്യത്തോടെ വാഴുന്നൊരു കാലമുണ്ടാകുമെന്ന് കരുതുക തീരെ വയ്യ. ഭരണപ്രതിപക്ഷങ്ങൾ പൊതുജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും ബുദ്ധിയും ചിന്താശേഷിയുമൊക്കെ പരിഗണിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറാകണം. ഒരിക്കൽ പറയുന്നത് പിന്നീട് തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുജനം പണ്ടത്തെ പോലെയല്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ ശക്തമാണ്. സമൂഹം എല്ലാ കാര്യങ്ങളും നന്നായി വിലയിരുത്തുന്നുണ്ട്. ലോകത്തിന്റെ അതിർത്തികൾ അടഞ്ഞുകിടക്കുകയാണ്. പണ്ടൊക്കെ പണവും വിസയും ഉണ്ടെങ്കിൽ എവിടെയും യാത്ര ചെയ്യാമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാമുണ്ടെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിപ്പോകുമോ എന്ന ആശങ്കയുണ്ട്. ഈ വർഷം അത്തരം അരക്ഷിതാവസ്ഥകളൊക്കെ മാറട്ടെ. ആവശ്യമില്ലാത്ത സദാചാരബോധം, സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതുന്നു, ശുഭപ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ഇതേ മട്ടിൽ അത് നിലനിൽക്കണം. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കേരളത്തിലുണ്ട്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ അതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. എങ്കിലും അതിനെയൊക്കെ ചെറുത്തുനിൽക്കാൻ ശേഷിയുള്ളവരാണ് കേരള ജനത. ഭൌതിക വളർച്ചയിൽ നമ്മൾ മുന്നിലാണെങ്കിലും മാനസികവും ആന്തരികവുമായ പുരോഗതിയിൽ ഏറെ പിന്നിലുമാണ്. മലയാളികളിൽ ഏറെയും പുരോഗതിയുടെ മുഖംമൂടി അണിഞ്ഞവരാണ്. ഇതിന് ഉദാഹരണമാണ് സ്ത്രീധന കൊലപാതകങ്ങൾ പോലെയുള്ള ക്രൂരതകൾ ഇവിടെ തുടരുന്നത്. വലിയ വീടും കാറും ബാങ്ക് ബാലൻസുമൊക്കെ ഉണ്ടെങ്കിലും അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അധിഷ്ഠിതമായ മനോഭാവവുമുണ്ട്. ആവശ്യമില്ലാത്ത സദാചാരബോധവും പാപബോധവും കേരളത്തിൽ ലൈംഗിക അരാജകത്വം വർദ്ധിപ്പിക്കുകയാണ്. മാനസിക വളർച്ചയുടെ കാര്യത്തിൽ കേരളം ഏറെ മുന്നേറാനുണ്ട്. ലോക്ഡൌൺ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ നിരത്തിലിറക്കി. ഇത്രയും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകളോ പാർക്കിംഗ് സംവിധാനങ്ങളോ കേരളത്തിലില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കൂടി കാണേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പുതുതലമുറയെ രക്ഷിക്കാൻ ആന്ത്രോപോളജി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ചരിത്രവും സയൻസും പഠിക്കുന്നതിനൊപ്പം മാനവരാശിയുടെ പുരോഗതിയുടെ ചരിത്രം കൂടി മനസ്സിലാക്കിയാലേ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകൂ. ആണുങ്ങൾ പെണ്ണിനെ പേടിച്ചു തുടങ്ങട്ടെ. ഡോക്ടറേസ് ശാരദക്കുട്ടി എഴുതുന്നു, എല്ലാ തവണയും എന്നതുപോലെ ശുഭപ്രതീക്ഷകളുടെ 1000 സ്വപ്നങ്ങളുമായാണ് ഞാൻ പുതുവർഷത്തെ എതിരേൽക്കുന്നത്. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും പെൺകുട്ടികളുടെ ആത്മഹത്യകളും പെരുകി വരുന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം. പെണ്ണ് ആണിന്റെ അടിമവസ്തു ആണെന്ന ബോധം, അവളുടെ സംരക്ഷകൻ അവനാണെന്ന അധികാരഭാവം സമൂഹ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഒപ്പം ശക്തമായ നിയമ സംവിധാനങ്ങളും ഉറപ്പാക്കണം. തനിക്ക് അനുകൂലമായി നിയമങ്ങളുണ്ടെന്നും അത് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ശക്തമായ സംവിധാനങ്ങളുണ്ടെന്നും പെൺകുട്ടികൾക്കും വീട്ടുകാർക്കും ബോധ്യമുണ്ടാകണം. പെൺവീട്ടുകാർക്ക് നിയമം അറിയാമെന്നും അത് ഉപയോഗിച്ചാൽ തങ്ങൾ കുടുങ്ങുമെന്നും ആൺകൂട്ടർക്ക് ഭയമുണ്ടാകണം. നിയമം കൊണ്ട് മാത്രം കാര്യമില്ല. നിയമം എവിടെയുണ്ടെന്ന ബോധവും വേണ്ടിടത്ത് അത് ഉപയോഗിക്കാനുള്ള ധൈര്യവും ഉണ്ടാകണം. പുതുവർഷം കൂടുതൽ സ്ത്രീ സൌഹൃദമാകട്ടെ. ആരോഗ്യ സംവിധാനങ്ങളും നിയമപരിപാലനവും കുറ്റമറ്റതാകട്ടെ. രാഷ്ട്രീയ കക്ഷികൾ മാതൃകപരമായ പെരുമാറ്റ സംഹിതകൾ പാലിക്കുവാനുള്ള ഉത്തരവാദിത്തം കാണിക്കട്ടെ. ലിംഗസമത്വം വരണം. അഴിമതി പോകണം. എം എൻ കാരശ്ശേരി എഴുതുന്നു. ലിംഗസമത്വം നിലനിൽക്കുന്നതും അഴിമതിരഹിതവുമായ ഒരു കേരളം ഉണ്ടാകട്ടെ എന്നാണ് സ്വപ്നം. നമ്മുടെ രാജ്യവും സംസ്ഥാനവും നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം അഴിമതിയും വർഗീയതയുമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ രൂപം തുല്യതയാണ്. ഈ തുല്യത ഇല്ലാതാക്കുന്നതാണ് അഴിമതിയും വർഗീയതയും. ഞാൻ കേരളത്തിന് എതിരാണ്. ഇത്രയധികം പണം ചെലവഴിച്ച് പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി കേരളത്തിന് ആവശ്യമില്ല. അഴിമതി നടത്താൻ വേണ്ടിയാണ് ഈ പദ്ധതിയെന്ന് ഞാൻ കരുതുന്നു. ഇതിനെ എതിർക്കുമ്പോൾ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞാണ് സർക്കാർ നേരിടുന്നത്. നീതിനിഷ്ഠമായ സമൂഹത്തിൽ എല്ലാവർക്കും തുല്യത ഉണ്ടാവണം. ഇതിൽ പുരുഷനും സ്ത്രീയും ട്രാൻസ്ജെൻഡറും ഉൾപ്പെടും. വിപണികളിലേക്ക് വഴിയൊരുക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ ഭൌതിക സ്വത്തവകാശ സെൽ മുൻ കോർഡിനേറ്റർ ഡോക്ടർ CR LC എഴുതുന്നു. ലോകവ്യാപാര സംഘടന കാർഷിക വിപണിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ എവിടെയും വിറ്റഴിക്കാം. ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളം എത്തുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി ഇടിയുന്നു. ഇതിനൊരു മറുവശമുണ്ട്. മറ്റു രാജ്യങ്ങളുടെ വിപണിയിൽ ചെന്നെത്താൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും സാധിക്കും. പക്ഷേ അവിടെ എത്താനുള്ള വഴികൾ കർഷകർക്ക് മനസ്സിലാകുന്നില്ല. അതിനുള്ള സാങ്കേതിക ജ്ഞാനം അവർക്കില്ല. അവിടെയാണ് സർക്കാരും സർക്കാർ ഏജൻസികളും കർഷകർക്ക് താങ്ങാകേണ്ടത്. വിളവില്ലാത്തതല്ല, വിപണിയില്ലാത്തതാണ് ഇന്നത്തെ മുഖ്യ പ്രശ്നം. പ്രാദേശിക വിപണിയെ പ്രോത്സാഹിപ്പിച്ചാൽ തനത് ഉൽപ്പന്ന വിപണി ഉഷാറാക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം. ഇതിനെ നടത്തിപ്പ് കർഷകർ തന്നെയാകണം. ലാഭവിഹിതം കർഷകർക്കു ലഭിക്കണം. കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളകളെ മൂല്യവർദ്ധിതമാക്കാനുള്ള സാങ്കേതിക ജ്ഞാനവും സൌകര്യവും കർഷകൻ ആഗ്രഹിക്കുന്നു. സംഭരണ കേന്ദ്രങ്ങളും വേണം. സ്വാർത്ഥത വെടിയാം, സാന്ത്വനമാകാം. കർദിനാൾ ബസോലിയോസ് ക്ലീമസ് കത്തോലിക്ക ബാവ എഴുതുന്നു. സമാധാനവും സംതൃപ്തിയും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ ഈ പുതിയ വർഷം. ലോകം പ്രതിസന്ധിയിലായപ്പോൾ മനുഷ്യൻ കൂടുതൽ വിവേകിയും കാരുണ്യവാനുമായി. മഹാമാരിയും സ്വാർത്ഥ ചിന്തകളും മനുഷ്യ മനസ്സിനെ ഭയപ്പെടുത്തുമ്പോൾ നാം ഉണർവോടും അനുകമ്പയോടും പ്രവർത്ത നിരതരാവുക. തെറ്റിദ്ധാരണ മൂലം മനുഷ്യ മനസ്സുകൾ കീറിമുറിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് സാന്ത്വനമാകാനും പരസ്പര സ്നേഹവും ബന്ധവും നിലനിർത്തുവാനും നാം കൂടുതൽ സഹിഷ്ണുതയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ട സമയമാണ്. നാടിന്റെ പുരോഗതിക്കും മനുഷ്യരുടെ സന്തോഷത്തിനും വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് രാഷ്ട്രീയ സാമൂഹിക മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് പ്രയത്നിക്കാം. പുതുവർഷം പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കാലമാകാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വികസനത്തിന് മതമൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താം. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി എഴുതുന്നു. ക്ഷമയും സഹനവും എന്ന മഹത്തായ ആശയത്തെ പ്രബോധനം ചെയ്തു മാത്രമേ ശാന്തവും സുരക്ഷിതവുമായ ഒരു നാടിനെ നിലനിർത്താനാവൂ. ശ്രീനാരായണ ഗുരുവിന്റെയും വക്കം മൗലവിയുടെയും നവോത്ഥാന സ്പർശനങ്ങളേറ്റ മണ്ണാണ് കേരളം. നാടിന്റെ പുരോഗതിക്കും വികസനത്തിനും മതമൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും പ്രയോജനപ്പെടുത്തണം. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധ്യമാവുകയും വേണം. സ്ത്രീധനത്തിനെതിരെ യുവാക്കളും രക്ഷിതാക്കളും ശക്തമായ നിലപാടെടുക്കണം. പരിസ്ഥിതി നാശം കുറഞ്ഞ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണം. മുന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനൊപ്പം ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കം പോയ ജനവിഭാഗങ്ങൾക്കുള്ള സംവരണ അനുപാതങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ടു പോകാൻ ഭരണകൂടങ്ങൾക്കാവണം. മതരാഷ്ട്രീയ കക്ഷികൾ അഹിംസയെന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പുതുവർഷത്തെയാണ് സ്വപ്നം കാണുന്നത്. ക്യാൻസർ ചികിത്സയിൽ പ്രത്യാശാകാലം. RCC ഡയറക്ടർ ഡോക്ടർ രേഖായെ നായർ എഴുതുന്നു. കോവിഡിനെ അതിജീവിച്ച കരുത്തുമായാണ് കേരളത്തിന്റെ ക്യാൻസർ ചികിത്സാരംഗം പുതുവർഷത്തിലേക്ക് കടക്കുന്നത്. കോവിഡ് കാലത്തെ ക്യാൻസർ ചികിത്സ ശ്രമകരമായിരുന്നു. എന്നാൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സർക്കാരിന്റെ മാർഗനിർദ്ദേശപ്രകാരം സ്വീകരിച്ച ചികിത്സാ വികേന്ദ്രീകരണം ഫലവത്തായി. ലോക്ഡൌണിൽ യാത്രാ സൌകര്യമില്ലാതിരുന്നതിനാൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിലൂടെ RCCയിലെ രോഗികൾക്ക് വീട്ടുമുറ്റത്ത് ചികിത്സ എത്തിക്കാനായി. അത് പുതിയൊരു തുടക്കമായിരുന്നു. ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ ചികിത്സയും പരിശോധനയും ഇപ്പോഴും തുടരുകയാണ്. അവിടെ ക്യാൻസർ ചികിത്സ സജ്ജീകരിക്കുക എന്നതാണ് സ്വപ്നം. മഹാഗുരുക്കന്മാരുടെ വചനം കേൾക്കുക. ഗുരുമുനി നാരായണപ്രസാദ് എഴുതുന്നു. കേരളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുന്നിലെന്നാണ് നമ്മുടെ അഭിമാനം. പക്ഷേ പണമുണ്ടാക്കുന്ന മെഷീനുകളായി മനുഷ്യരെ വാർത്തെടുക്കുന്നതിനാണ് വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തുന്നത്. ഫലമോ, മനുഷ്യർ മൂല്യബോധമില്ലാതെ ജീവിക്കുന്നവരായി തീരുന്നു. അതേ മനുഷ്യർ തന്നെ കൂടുതൽ കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരായും തീരുന്നു. വിദ്യാഭ്യാസ രീതിയും രക്ഷിതാക്കളുടെ മനസ്ഥിതിയും ഒരുപോലെ മാറിയെങ്കിലേ ഇതിന് പരിഹാരമാകൂ. ഏത് തൊഴിൽ ചെയ്യുന്നവരും നല്ല മനുഷ്യരായി കൂടി ജീവിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക വിഷയം കൂടി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം. ഈ വിഷയത്തിൽ പരീക്ഷയും നടത്തണം. ഉപഭോഗ സംസ്കാരത്തിന്റെ വളർച്ചയാണ് മറ്റൊന്ന്. ഇതൊഴിവാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. വ്യവസായം വളരുന്നതിനനുസരിച്ച് ഉപഭോഗ സംസ്കാരം വളരും. ഉപഭോഗ സംസ്കാരം വളരാൻ അനുവദിക്കാതിരിക്കുകയും വ്യവസായം വളരുകയും ചെയ്യുമെന്നത് ഒന്നിച്ചു നടക്കുകയില്ല. വ്യവസായം വളരണമെന്നാഗ്രഹിക്കുന്ന അധികാരികൾ ഇക്കാര്യം ആലോചിക്കുന്നുണ്ടോ? ജനനന്മയേക്കാൾ ഭരണാധികാരികൾക്ക് വിലപ്പെട്ടത് തങ്ങളുടെ ഭരണകാലത്ത് കൂടുതൽ വികസനം ഉണ്ടാക്കിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം കൈയാളുകയാണ്. ഈ ഭരണ സംസ്കാരത്തിന് മാറ്റമുണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം അസ്വസ്ഥമാവുക തന്നെ ചെയ്യും. വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി നശീകരണവും മലിനീകരണവുമാണ് മറ്റൊരു പ്രശ്നം. ഇത് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ക്രമേണയുള്ള നാശത്തിനാണ് വഴിവെക്കുക. ഈ പ്രവണത കണ്ടിട്ട് നാരായണഗുരു ഒരിക്കൽ ദുഃഖത്തോട് പറഞ്ഞു, ഹോ, ഈ മനുഷ്യർ എല്ലാം നശിപ്പിക്കുന്നു. അവർ സ്വയം നശിപ്പിച്ചിരുന്നെങ്കിൽ മറ്റു ജീവികളെങ്കിലും ഇവിടെ സമാധാനമായി ജീവിക്കുമായിരുന്നു. മഹാഗുരുക്കന്മാരുടെ ഇത്തരം വാക്കുകൾക്ക് കാതോർത്താൽ പ്രകൃതിക്കും അതിന്റെ ഭാഗം മാത്രമായ മനുഷ്യനും സമാധാനവും ആനന്ദവും കൈവരും. വൈറസിനുമേൽ പൂർണ്ണ ജയം. കിംസ് വൈസ് ചെയർമാൻ ഡോക്ടർ ജി വിജയരാഘവൻ എഴുതുന്നു, കോവിഡിനുമേൽ പൂർണ്ണ ജയം നേടുന്ന പുതുവർഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒമിക്രോൺ അത്ര അപകടകാരിയല്ല. ശക്തിശയിച്ച് വൈറസ് കെട്ടടങ്ങുകയാണ്. നാടിനെ വിറപ്പിച്ച സ്പാനിഷ് ഫ്ലൂ ഇതുപോലെയാണ് 2019 കെട്ടടങ്ങിയത്. ഒമിക്രോണിന് വ്യാപന നിരക്ക് കൂടുതലാണെങ്കിലും അതിതീവ്രമാകില്ല. രോഗം കൂടുതൽ പേരിൽ വന്നുപോകുന്നതിലൂടെ പ്രത്യേകതരം പ്രതിരോധം സമൂഹം നേടും. അത് ഗുണകരമാണ്. നിയന്ത്രണങ്ങളും വിലക്കുകളുമില്ലാത്ത സർവ സ്വതന്ത്രമായ നാളുകളെയാണ് നമ്മൾ വരവേൽക്കാനൊരുങ്ങുന്നത്. ആരോഗ്യരംഗത്തെ മികച്ചൊരു കേരള മോഡൽ സമ്മാനിക്കാൻ 2022 കഴിയും. ഇനി വേണ്ടത് നമ്മുടെ ലോകം. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എഴുതുന്നു, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന കുഞ്ഞുണിമാഷിന്റെ വരികൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലമാണ്. ഓരോ ദിവസവും മുന്നിലെത്തുന്നവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ നുരയുന്ന വേദനയും അതുതന്നെയാണ്. ഒന്ന് ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ, മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാൻ, കൈപിടിച്ചു കയറ്റാൻ, കണ്ണീരൊപ്പാൻ ആരുമില്ലാത്ത അനേകർ ചുറ്റുമുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ അറിയുന്നില്ല. അത്രമേൽ അകന്നുവോ എന്റെയും നിന്റെയും ലോകങ്ങൾ, എന്റെയും നിന്റെയും എന്ന വേർതിരിവിനു മീതെ നമുക്കായി നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കേണ്ട നാളുകളാണ് ഇനി. വോളിബോളിന് പുതിയ വെളിച്ചം. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ടോം ജോസഫിന്റെ പ്രതികരണം. വോളിബോളിനെ സംബന്ധിച്ചിടത്തോളം 2022 പുതു വെളിച്ചം പകരുന്ന വർഷമാകും. IPL മാതൃകയിലെ പ്രൈം വോളി ലീഗിന്റെ വരവാണ് വോളിബോൾ കളിക്കാർക്കും കാണികൾക്കും ഒരുപോലെ ആവേശം പകരുന്നത്. നമ്മുടെ കൊച്ചിയാണ് പ്രൈം ലീഗിന്റെ വേദിയെന്നത് കേരളത്തിലെ വോളിബോളിന് ഏറെ ഗുണം ചെയ്യും. 3 വർഷം മുൻപ് പ്രോ വോളി ലീഗ് തുടങ്ങിയിരുന്നെങ്കിലും ഒറ്റ സീസൺ കൊണ്ട് അവസാനിച്ചിരുന്നു. പ്രോ വോളിക്ക് ആ സ്ഥിതി ഉണ്ടാവില്ലെന്നാണ് പ്രാഥമിക സൂചനകൾ. കളി പ്രൊഫഷണലാകുന്നത് കളിക്കാർക്ക് സാമ്പത്തികമായി ഊർജ്ജം പകരുന്നതിനൊപ്പം കാണികളിൽ ആവേശം നിറയ്ക്കും. TVയിൽ ലൈവായി വോളിബോൾ കാണാൻ കഴിയുന്നത് യുവതലമുറയിൽ ഈ ഗെയിമിനോട് താൽപര്യമുയർത്തും. വലിയ മത്സരങ്ങളുടെ വർഷം. ഇന്റർനാഷണൽ അത്ലറ്റ് എം ശ്രീശങ്കർ എഴുതുന്നു, പിന്നിട്ടത് ഒളിമ്പിക്സ് വർഷമായിരുന്നെങ്കിൽ 2022 നിരവധി ലോക അത്ലറ്റിക്സ് മാമാങ്കങ്ങൾക്കാണ് വേദിയാവുന്നത്. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്, ലോക യൂണിവേഴ്സിറ്റി അത്ലറ്റിക്സ് തുടങ്ങി നിരവധി മത്സരങ്ങൾ പുതുവർഷത്തിൽ കാത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം കോവിഡിന്റെ താണ്ഡവം ലോകത്തെ മുഴുവൻ അത്ലറ്റുകളെയും ബാധിച്ചിരുന്നു. വ്യക്തിപരമായി എനിക്കും തിരിച്ചടികളുണ്ടായി. ആരോഗ്യം വീണ്ടെടുത്ത് പഴയ ഫോമിലെത്താൻ മാസങ്ങളെടുത്തു. പുതിയ വർഷത്തെ വലിയ മത്സരങ്ങൾ ലക്ഷ്യമിട്ട് പാലക്കാട്ട് പരിശീലനം തുടരുകയാണ് ഞാൻ. പുതിയ വർഷം എല്ലാവരുടെയും പ്രതീക്ഷകൾ സഫലമാകട്ടെ എന്നാണ് പ്രാർത്ഥന. പ്രതീക്ഷകൾ പൂവണിയട്ടെ. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ താരം അപർണ ബാലന്റെ പ്രതികരണം. കഴിഞ്ഞ 2 വർഷമായി കായിക ലോകത്തെ കോവിഡ് സാരമായി ബാധിച്ചിട്ടുണ്ട്. ബാഡ്മിന്റൺ രംഗത്തെ പല ടൂർണമെന്റുകളും നടത്താനായില്ല. ലോക ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നടന്ന ടൂർണമെന്റുകളിൽ പ്രധാന താരങ്ങൾക്ക് പങ്കെടുക്കാനുമായില്ല. പുതിയ വർഷത്തിൽ എല്ലാ പഴയതുപോലെ ആകട്ടെ എന്നാണ് പ്രാർത്ഥന. ടോക്കിയോ ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും ഇന്ത്യയ്ക്ക് മെഡൽ നൽകിയ കായിക ഇനമാണ് ബാഡ്മിന്റൺ. ഒട്ടേറെ യുവതാരങ്ങളാണ് ബാഡ്മിന്റണിൽ താൽപര്യം കാട്ടുന്നത്. അവരുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ.